ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമം തെറ്റിച്ചു. അതിൻ്റെ ഫലമായി ഒരു അപകടം ഉണ്ടായിരുന്നിരിക്കട്ടെ. ആ അപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ച ആളോട് വണ്ടി ഓടിച്ചിരുന്ന ആൾക്ക് ഒരു മുൻപരിചയവുമില്ല, ഒരു മുൻ വൈരാഗ്യവുമില്ല. ഇത്തരം സാഹചര്യത്തിലുണ്ടാകുന്ന കേസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ് അറിയപ്പെടുന്നത്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകത്തിന് ലഭിക്കുന്ന ശിക്ഷ ഇത്തരം കുറ്റകൃത്യത്തിന് ലഭിക്കില്ല. എന്നാൽ വാഹന അപകടത്തിൽ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് വാഹന അപകടമുണ്ടാക്കിയ ആളോട് കോപം വരാം. വികാരക്ഷോഭത്തിൽ വാഹനമോടിച്ചയാളെ ഉപദ്രവിക്കുകയോ അതുമൂലം ആ വ്യക്തിക്ക് മരണം വരെയോ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തൊരു പ്രത്യേക നിയമമുണ്ട്. സങ്കേത പട്ടണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 6 പട്ടണങ്ങൾ. ആരെങ്കിലും അബദ്ധത്തിൽ ഒരു കുലവ് ചെയ്താൽ, നമ്മുടെ ഈ വാഹന അപകടം പോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അത് ചെയ്തയാൾ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സങ്കേത നഗരത്തിൽ കയറിയാൽ മതി. ആ നഗരത്തിനുള്ളിൽ വെച്ച് ആരും അയാളോട് പ്രതികാരം ചെയ്യാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആദ്യത്തെ സംശയം, എത്ര നാൾ അയാൾക്ക് ആ സങ്കേത നഗരത്തിൽ താമസിക്കാമെന്നാണ്. അതിനും ദൈവം പ്രമാണം നൽകി. അവരുടെ പുരോഹിതൻ മരിക്കുന്നത് വരെ പ്രതികാരം ചെയ്യാൻ നോക്കിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് ആ സങ്കേത നഗരത്തിൽ താമസിക്കാം. ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട് സങ്കേത നഗരത്തിൽ പ്രവേശിച്ച ഒരാളുടെ പ്രാർത്ഥന എന്തായിരിക്കും? നമുക്കത് ഊഹിക്കാം. ദൈവമേ, മഹാപുരോഹിതന് ദീർഘായുസ് കൊടുക്കണേ എന്നായിരിക്കും അയാളുടെ പ്രാർത്ഥന. അയാൾക്ക് വേണ്ടത് ഒരിക്കലും മരിക്കാത്ത ഒരു മഹാപുരോഹിതനാണ്. പക്ഷേ ഇസ്രായേലിലുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരെല്ലാം മരിച്ചു, മാറ്റപ്പെട്ടു. മരിക്കാത്ത മഹാപുരോഹിതൻ അവർക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നെങ്കിൽ ശരണത്തിനായി ഓടി ചെല്ലുന്നവർക്ക് ഒരിക്കലും മരണഭയമില്ലാതെ ജീവിക്കാമായിരുന്നു. ഇത്തരം ഒരു മഹാപുരോഹിതനെക്കുറിച്ച് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 6-7 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. 6 അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശു എന്ന മഹാപുരോഹിതനെ പഴയ നിയമത്തിലെ മറ്റ് മഹാപുരോഹിതന്മാരുമായി താരതമ്യം ചെയ്യുന്നത് എബ്രായ ലേഖനം 7 അധ്യായത്തിൻ്റെ 20 മുതൽ കാണാം. അവർ ആണകൂടാതെ പുരോഹിതന്മാരായിത്തീർന്നു. ഇവനോ, നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരളിച്ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ, ആണകൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു തൻ്റെ മരണത്തിന് മുമ്പ് എന്നെയാകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു. മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 0988021 9571 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ വീണ്ടും 0988021 9571